ഇന്ത്യ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ആവേശത്തിലാണ്. ലോകത്ത് എവിടെയാണെങ്കിലും മലയാളികൾ എപ്പോഴും തെരഞ്ഞെടുപ്പിനെ സസൂക്ഷ്മം നിരീക്ഷിക്കാറും കഴിയുമെങ്കിൽ അതിൽ പങ്കാളികളാകാറുമുണ്ട്. പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യത്തിൽ വരികയും സോഷ്യൽ മീഡിയ പ്രചാരണം ഏറ്റവും സജീവമാവുകയും ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ രാഷ്ട്രീയ അനുഭാവികൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നു എന്നറിയാനാണ് നമ്മൾ ഇപ്പോൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. SBS മലയാളത്തിന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിവിധ പാർട്ടികളുടെ അനുഭാവികളും പ്രവർത്തകരുമാണ്. ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് തന്നെ ആദ്യം നോക്കാം. CPMനെ പ്രതിനിധീകരിച്ച് റജിൽ പൂക്കുത്ത് പെർത്തിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് KSU മുൻ സംസ്ഥാന നേതാവ് കൂടിയായ മഹേഷ് കറിയ കാൻബറയിൽ നിന്ന് പങ്കെടുക്കുന്നു. BJP അനുഭാവിയായ ഹരികുമാർ ബ്രിസ്ബനിൽ നിന്ന് പങ്കെടുക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ അനുഭാവിയായ ലൈജു ദേവസിയും ബ്രിസ്ബനിൽ നിന്ന് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി നിർണയിക്കുന്ന ഘടകം എന്നാണ് ഓസ്ട്രേലിയൻ മലയാളികൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. എന്തായാലും ഇപ്പോൾ കേരളവും കേന്ദ്രവും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. മഹേഷ് കറിയ, എന്ത് തോന്നുന്നു, മഹേഷിന് എന്തായിരിക്കും ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നാണ് പ്രതീക്ഷിക്കുന്നത്?
തീർച്ചയായും നാളെയുടെ ഇന്ത്യയുടെ വികസനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചർച്ചാ വിഷയം. കഴിഞ്ഞ 9 വർഷമായി UPA ഗവൺമെന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ ഊന്നി നിന്നുകൊണ്ട് നാളെ ലോകത്തിന്റെ മുമ്പിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു വരുന്ന ഇന്ത്യയുടെ ഒരു ചിത്രം, അതാണ് യുവ വോട്ടർമാർക്കിടയിലും സാധാരണ ജനങ്ങളുടെ മുമ്പിലും ഈ തെരഞ്ഞെടുപ്പിലും മുഖ്യ ചർച്ചാ വിഷയമായി വരേണ്ടത്. ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ UPA ഗവൺമെന്റ് കൊണ്ടുവന്നു, സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവന്നു, ജനങ്ങളുടെ അറിയാനുള്ള വിവരാവകാശ നിയമം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു, അഴിമതി തടയുന്നതിനുള്ള ലോക് ബാൽ ബിൽ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ UPA ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ ഒരു ഒന്നാം കിട രാജ്യമായി മാറുവാനിടിക്ക് കഴിഞ്ഞത്.
എന്നാലും മഹേഷ്, അതിലേക്ക് വരാം. ഹരികുമാർ, BJP കേന്ദ്രത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ BJP ഒരു അനുഭാവിയാണ് താങ്കൾ. മഹേഷ് പറഞ്ഞ ഈ കാര്യങ്ങളോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക?
ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയൊരു തരംഗമാണ് BJP നേതൃത്വത്തിലുള്ള മോഡി തരംഗം. ഇന്ത്യയില് അതിശക്തമായ ഒരു നേതൃത്വം വേണമെങ്കിൽ മോഡിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം വരണം. ഇന്ത്യയിൽ നടന്ന ഒരു ജനമുന്നേറ്റമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. ആ സമരത്തിന് ശേഷം ജനങ്ങൾ ഒത്തൊരുമിച്ച് ഉണർത്തെഴുന്നേറ്റ ഒരു രണ്ടാമത്തെ ഒരു മഹാസംഭവമാണ് മോഡി തരംഗം.
എന്തായാലും നരേന്ദ്രമോദി തന്നെയാണ് BJP ഏക പ്രചാരണ ആയുധം അല്ലെങ്കിൽ ഏക പ്രചാരണ വിഷയമെന്ന കാര്യം ഇന്ത്യയിലെ പ്രചാരണങ്ങളിലൂടെയും വ്യക്തമാണ്. ഞാൻ CPMലേക്ക് വരാം റജിൽ. അതിനു മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ ഒരു അനുഭാവിയുടെ ഒരു പ്രതികരണം ഇതിൽ വേണം. കാരണം ഇന്ത്യയിൽ ഒരു നവതരംഗം ഉണ്ടാക്കിയത് മോഡിയാണെന്ന് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ സമ്മതിച്ചു തരില്ല. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അഴിമതി വിരുദ്ധ ബില്ലിന്റെ കാര്യവും ചിലപ്പോൾ ആം ആദ്മി പ്രവർത്തകർ സമ്മതിച്ചു തരില്ല എന്ന് തോന്നുന്നു. എന്താണ് ലൈജുവിന് ഇതേക്കുറിച്ച് പറയാനുള്ളത്?
ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ക്രോണിക് ക്യാപിറ്റലിസമാണ്. അഴിമതി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു അവസ്ഥ, ലോക രാജ്യങ്ങളിൽ ഇന്ന് അഴിമതിക്ക് ഇന്ത്യയുടെ സ്ഥാനം, അഴിമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 2012 സർവേ പ്രകാരം 94 സ്ഥാനമാണ്. വികസനം എന്തുമായിക്കൊള്ളട്ടെ, അടിസ്ഥാനപരമായി ഇന്ത്യയുടെ പ്രശ്നം അഴിമതിയാണ്. കോൺഗ്രസ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അധികാരത്തിൽ വരികയും നടത്തിയ മുഴുവൻ വികസനങ്ങളും ഈ ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായി നടത്തിയ വികസനങ്ങളാണ്. അതുമൂലം ഉണ്ടായിരിക്കുന്നത് ഒരു ചെറിയ, വളരെ നിശ്ചിത ശതമാനം, 2% താഴെ വരുന്ന ആളുകൾക്ക്, ഇന്ത്യയിലെ ജനസംഖ്യയിലെ ആളുകൾക്ക് സമ്പത്ത് കുന്നുകൂടുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ സാമ്പത്തിക അവസ്ഥ കൊണ്ടുപോയതിന് കാരണം കോൺഗ്രസിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളാണ്. കൂടാതെ മോഡി തരംഗം എന്ന് പറയുന്നത് മോഡിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ നടത്തുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായി, അല്ലെങ്കിൽ ക്രോണിക് ക്യാപിറ്റലിസം നടത്താൻ വേണ്ടി മറ്റ് കമ്പനികള്, ആഗോള കുത്തക കമ്പനികള് നടത്തുന്നതിന്റെ ഫലമായിട്ടുള്ള ഒരു പ്രചരണം മാത്രമാണ് മോഡി തരംഗം എന്ന് പറയുന്നത്.
തീർച്ചയായും അല്ലെങ്കിൽ ഞാൻ തിരിച്ചെത്താം. റജിൽ, ഇവിടെയാണ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൂന്നാം ബദൽ, അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ ബി ജെ പി വിരുദ്ധ ബദലിന്റെ പ്രസക്തി വരുന്നത്. പക്ഷെ ആ ബദൽ എങ്ങും എത്താതെ ഇതുവരെ പോവുകയും ചെയ്യുന്നു, പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. ഇത്തവണയെങ്കിലും അതൊരു ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു സജീവമായി വരുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴെങ്കിലും റജിലിനുണ്ടോ?
ബിജു, നമുക്കറിയാം ഈ കഴിഞ്ഞ 66 വർഷത്തിന് ശേഷം ഇന്ത്യ എവിടെയും എത്തിയിട്ടില്ല എന്നാണ്. ഇന്ത്യ തിളങ്ങുന്നു, അല്ലെങ്കിൽ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മുടെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് നടത്തി മോഡി വിഭാഗമായ ബി ജെ പിയും കോൺഗ്രസ് വിഭാഗവും അത് കാലങ്ങളായി ചെയ്തു വരുന്നതാണ്. പക്ഷെ ഈ 66 വർഷത്തിന് ശേഷം അഴിമതിക്ക് ഒരു കമ്മി ഉണ്ടായിരുന്നത് നമ്മുടെ പൊതുമിനിമം അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ എംപിമാർ യു പി എ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴാണ്. അപ്പോൾ മാത്രമാണ്, അപ്പോഴും അഴിമതി തുടച്ചു നീക്കാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ അല്പമെങ്കിലും കമ്മിയായി. നമ്മുടെ എക്കണോമിക് സ്ട്രക്ചർ ഒന്നും കൂടി ബലപ്പെട്ട കാലഘട്ടമായിരുന്നു ആ ഒരു 4 വർഷത്തെ നല്ല ഭരണത്തിന്റെ ഒരു റിസൾട്ട് എന്ന നിലയിലാണ് പിന്നീട് വന്ന മൻമോഹൻ സിംഗ് സർക്കാർ. ആ മൻമോഹൻ സിംഗ് സർക്കാർ നമുക്കറിയാം പരാജയത്തിന്റെ ലാസ്റ്റ് കല്ല് പോലും നമ്മൾ കണ്ടതാണ്. ഇപ്പോ കേന്ദ്രമന്ത്രി ജയിലിലോട്ട് പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ന അതൊരു കോർപ്പറേറ്റിന്റെ വക്താവാണ്, മോഡി എന്ന് പറയുന്നത് ഫാസിസത്തിന്റെ വക്താവാണ്. ഈ രണ്ട് വക്താക്കളെയും മാറ്റി നിർത്തണമെങ്കിൽ നമുക്ക് ഒരു മൂന്നാം ബദൽ വരണം. ആ മൂന്നാം ബദൽ ഇപ്പോൾ എ എ പി പോലുള്ള പ്രസ്ഥാനങ്ങൾ വരുന്നത് ജനങ്ങൾ സഹികെട്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എ എ പി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിലോട്ട് വെക്കാൻ ഒരു ലോങ് ടേം പ്ലാൻ ഇല്ല. പക്ഷേ ഇടതുപക്ഷം ഒരു വ്യക്തമായ നയം ജനങ്ങളിൽ മുന്നുവെച്ചിട്ടാണ് പറയുന്നത് മൂന്നാം ബദലിന് വോട്ട് ചെയ്യണമെന്ന്.
റജിൽ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 66 വർഷത്തെ കാര്യം റജിൽ പറയുന്നു. 66 വർഷമായി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുമായിരുന്നു ഇടതുപക്ഷത്തിന്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും ജയിക്കാൻ കഴിയുന്നില്ല, മത്സരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ പിടവിലേക്കാണ് ആം ആദ്മി പാർട്ടി കടന്നു വന്നിരിക്കുന്നത്. വീണ്ടും ഇത്തരത്തിൽ പലതവണ പറഞ്ഞ ഇടതുപക്ഷ ബദൽ എന്നുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് വീണ്ടും പറയുന്നതിൽ എന്തർത്ഥമാണ് ഇനിയുള്ളത്?
നമുക്കറിയാം എ കെ ജി നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ കമ്മ്യൂണൽ ഫോഴ്സിനെ വെച്ച് ഇടതുപക്ഷത്തെ എങ്ങനെ തകർക്കാൻ കഴിയും എന്ന് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലങ്ങളായി ശ്രമത്തിന്റെ ഭാഗമായി ചില ദുഷ്ടശക്തികൾ വിജയം പ്രാപിച്ചിട്ടുണ്ട് താനും. അതുമാണ് നോർത്ത് ഇന്ത്യൻ മേഖലയിലൊക്കെ ചില ഭാഗങ്ങളിൽ ഇടതുപക്ഷത്തിന് ശക്തി കമ്മിയായത്. പക്ഷേ തീർച്ചയായും ഒരു മൂന്നാം ബദൽ അത് ഇടതുപക്ഷത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ്, തീർച്ചയാണ്.
ഹരികുമാർ, ഒരു മൂന്നാം ബദലിന് ശക്തമായി വരുമ്പോൾ അതിന് തിരിച്ചടി ഉണ്ടാകുന്നത് തീർച്ചയായും ബി ജെ പിക്ക് തന്നെയായിരിക്കും. കാരണം കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളുണ്ടെങ്കിൽ, ഭരണവിരുദ്ധ വോട്ടുകളുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് ലഭിക്കേണ്ടത് ഒരുപക്ഷെ ഇടതുബദലിലേക്ക് കൊണ്ടുപോകാനാണ് ഇടതുബദൽ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും നരേന്ദ്രമോദി എന്ന ഒറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ബി ജെ പിക്ക് ഒരുപാട് വോട്ടുകൾ നഷ്ടമാവുകയും അത് മറ്റു വോട്ട് പാർട്ടികളിലേക്ക് പോവുകയും ചെയ്യുമെന്ന് ഒരു ബി ജെ പി പ്രവർത്തകനായ താങ്കൾക്ക് ഭയമില്ലേ?
ഇല്ല, ഇന്നലത്തെ ഒരു പ്രത്യേക ന്യൂസ് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബി ജെ പിയിൽ പലവിധ ആളുകൾ, ഹിന്ദുവായാലും സിഖ് ആയാലും മുസ്ലിം ആയാലും, എല്ലാവരും ബി ജെ പി തരംഗത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ കണ്ടത്. എം ജെ അക്ബർ, കോൺഗ്രസിന്റെ സമുന്നത നേതാവ്, ഇന്ത്യ ടുഡേയുടെ ഡയറക്ടർ, ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇന്ത്യയെ ഇന്ന് നയിക്കാൻ ഏറ്റവും കരുത്തനായ ഒരു നേതാവ് ഗുജറാത്ത് മാത്രം കണ്ടാൽ മതി. കേരളത്തിലെ പല നേതാക്കന്മാരെയും പല പാർട്ടികളിൽ നിന്ന് പുറത്താക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്തത് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ്.
പക്ഷെ ഹരികുമാർ, അതേസമയം തന്നെ ഒരുപാട് നേതാക്കൾ, ഒരുപാട് പല മേഖലകളിലെ പ്രമുഖരും ആം ആദ്മി പാർട്ടിയിലും അതുപോലെ ചേരുന്നുണ്ട്. അപ്പൊ അത് കണ്ടില്ലാന്ന് നടിക്കാൻ കഴിയില്ലല്ലോ.
ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു മെജിഷ്യന്റെ റോളിലേക്കാണ് പോകുന്നത്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടപ്പാകാത്ത ഒരു സംഭവമാണ്. ഡൽഹിയിൽ അവർക്കൊരു ഭരണം കിട്ടിയിട്ട് അത് ഭരിക്കാനുള്ള പക്വത പോലും അവർക്കില്ല. അധികാരമോഹം മൂത്ത് ഇന്ത്യ മൊത്തം ഭരിക്കണമെന്നും പറഞ്ഞ് അവർ നടക്കുകയാണ്.
ലൈജു ദേവസി, തീർച്ചയായും ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം തന്നെയാണിത്. കാരണം ഒരു സംസ്ഥാനം ഭരിക്കാനുള്ള അധികാരം കിട്ടിയിട്ട് അത് പാതി വഴിക്ക് ഇട്ടിട്ട് പോവുകയും രാജ്യം മുഴുവൻ ഭരിക്കാൻ കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ അതിനിടയിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പലരും ഒഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വിട്ടുപോകുന്നു. ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടി തന്നെയായി ആം ആദ്മി പാർട്ടിയും മാറിയിരിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് ആം ആദ്മി പാർട്ടിയുടെ ഇനിയുള്ള പ്രസക്തി?
ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ വരുന്നത് തന്നെ ജനങ്ങൾക്കിടയിലുള്ള മറ്റ് ദേശീയ പ്രാദേശിക പാർട്ടികളോടുള്ള അമർഷ മൂലമാണ് അല്ലെങ്കിൽ ഒരു വികാരത്തിന്റെ ഭാഗമായിട്ടാണ് ആം ആദ്മി പാർട്ടി ജന്മമെടുക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് ജനലോക്പാൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി അതല്ലെങ്കിൽ ഇടതുപക്ഷ മൂന്നാം മുന്നണി കൂട്ടായ്മ എല്ലാവരും കൂടി അതിൽ വെള്ളം ചേർത്ത് ലോക്പാൽ എന്ന് പറയുന്ന ഒരു നിയമം അവതരിപ്പിച്ച് ജനങ്ങൾക്ക് മുന്നിൽ മഷിയിട്ട് അല്ലെങ്കിൽ കണ്ണടപ്പിച്ച് വായടപ്പിച്ച് നിർത്തുന്ന ഒരു സമീപനമാണ് അഴിമതിയുടെ കാര്യത്തിൽ ഉണ്ടായത്. ഇനി ഡൽഹി ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ജനസഭ നടത്തിയിട്ടാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലേറിയത്. ആ അധികാരത്തിലേറുന്നതിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ജനലോക്പാൽ ഡൽഹി നിയമസഭയിൽ കൊണ്ടുവരിക എന്നുള്ളതും അത് നിയമമായി ജനങ്ങൾക്കിടയിലേക്ക് നൽകുക എന്നുള്ളതാണ്. അതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കോൺഗ്രസ് പുറമേ നിന്ന് പിന്തുണ തരാമെന്ന് പറഞ്ഞെങ്കിലും ബിൽ അവതരണത്തിന്റെ സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ് ബി ജെ പിയും കോൺഗ്രസും എടുക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ പോരാടുക എന്നുള്ളതാണ്. അഴിമതിക്കെതിരെ പോരാടാൻ നമുക്ക് ശക്തമായ ഒരു നിയമത്തിന്റെ ആവശ്യമുണ്ട്. ആ നിയമം കൊണ്ടുവരാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് യാതൊരു പ്രസക്തിയില്ല ആം ആദ്മി പാർട്ടി.
തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓസ്ട്രേലിയൻ മലയാളികളുടെ അഭിപ്രായം അറിയാനുള്ള ഒരു ചർച്ചയാണ് എസ് ബി എസ് മലയാളം റേഡിയോയിൽ ഇപ്പോൾ കേൾക്കുന്നത്. സിപിഎം, കോൺഗ്രസ്, ബി ജെ പി, ആം ആദ്മി പാർട്ടി എന്നിവയുടെ പ്രതിനിധികളായി പാർട്ടി അനുഭാവികളും പ്രവർത്തകരുമാണ് ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് വീണ്ടും മഹേഷ്. കോൺഗ്രസ് ഇതിലിപ്പോൾ കോൺഗ്രസിന് നേരെയുള്ള ഒരു ആരോപണമുണ്ട്. കോൺഗ്രസ് ജനലോക്പാൽ ബില്ലിന്റെ കാര്യത്തിൽ പിന്തുണ നൽകുമെന്ന് പറഞ്ഞിട്ട് പിന്മാറി. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പല ന്യായങ്ങൾ പറയാനുണ്ടെങ്കിലും അതിനേക്കാൾ അല്പം കൂടി മാറി ചിന്തിക്കുകയാണെങ്കിൽ, മഹേഷ് ആദ്യം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നാണ് കോൺഗ്രസ് നടപ്പാക്കിയ അഴിമതി വിരുദ്ധ ബിൽ എന്ന് പറഞ്ഞത്. കോൺഗ്രസ് നടപ്പാക്കിയതല്ല, എത്രയോ പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ബില്ലാണ്. ഇത്രയും കാലമായി കോൺഗ്രസിന് ഇത്രയും വർഷം ഭരിച്ചിട്ടും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അണ്ണാ ഹസാരെ പോലെ ഒരു നേതാവിന്റെ സമരം വന്ന് അത് തങ്ങളുടെ വോട്ട് ബാങ്ക്, തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുമെന്ന് മനസ്സിലായപ്പോൾ മാത്രമല്ലേ കോൺഗ്രസ് ഈ ജനലോക്പാൽ ബിൽ കൊണ്ടുവരാനെങ്കിലും തയ്യാറായിരിക്കുന്നത്?
അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് ലോക്പാൽ ഇന്ത്യയിൽ പാസ്സാക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അഴിമതി. ആ അഴിമതിക്കെതിരെയുള്ള ലോക്പാൽ എന്ന ഒരു നിയമം മാത്രമല്ല യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്നത്. അതാദ്യം കണക്കാക്ക്, ആ ആർ ടി ഐ വിവരാവകാശ നിയമം, ഇന്ത്യയിലെ ഒരു സാധാരണക്കാരന് ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളെ പറ്റിയും അറിയാനുള്ള അവകാശം നിയമമായി സാധാരണക്കാർക്ക് നൽകിയ യു പി എ ഗവൺമെന്റ് ചെയ്തത്. ലോക്പാൽ ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ എല്ലാ കക്ഷികളുടെയും അഭിപ്രായങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ലോക്പാൽ ബിൽ അവതരിപ്പിച്ചു, അത് പാസ്സാക്കിയെടുത്തു.
തീർച്ചയായും.
എന്തായാലും ആം ആദ്മി പാർട്ടിയെ പറ്റി പറയുന്നത് ഒരു പുതിയ പ്രതിഭാസമാണ്. അവര് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്വാനി പറഞ്ഞിരുന്നു വിദേശത്തുള്ള കള്ളപ്പണം നാട്ടിൽ കൊണ്ടുവന്ന് അതിൽ കൂടി ഞാൻ വികസനം ചെയ്യുന്നു. ഈ അടുത്ത 5 വർഷത്തേന് ആം ആദ്മി പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ അവരാകെ ചെയ്യുന്നത് അഴിമതി വിരുദ്ധ ജന ലോക്പാൽ ബില്ല് പാസ്സാക്കുക മാത്രമല്ലോ. എന്താണ് നാളുകളുടെ ഇന്ത്യയുടെ വികസനത്തെ പറ്റി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവരുടെ രീതികൾ, അവരുടെ തത്വശാസ്ത്രം എന്താ, അത് പറയാൻ അവർക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല.
തീർച്ചയായും മഹേഷ്. എന്തായാലും ആ ഒരു കേന്ദ്രത്തിന്റെ വിഷയം നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലേക്ക് കൂടി മലയാളികൾക്ക് താല്പര്യമുള്ള വിഷയമാണ്. കേരളത്തിൽ വരികയാണെങ്കിൽ യു ഡി എഫ് സർക്കാരിനെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ വന്നിരുന്നു. ഒരുപാട് സമരങ്ങൾ സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടി നടക്കുകയും ചെയ്തു. സർക്കാർ പുറത്തിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഇത് തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സജീവമായ ചർച്ചയാകും, സർക്കാരിന് അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയാകുമോ, ഇടതുപക്ഷത്തിനോ മറ്റാർക്കെങ്കിലുമോ നേട്ടമുണ്ടാകുമോ എന്നൊരു വിഷയം കൂടിയുണ്ട്. റജിൽ, സി പി എം നേതൃത്വം നൽകിയ സമരങ്ങൾ പലതും വെറും പരാജയമായിരുന്നു എന്ന് സാധാരണക്കാരായ ജനങ്ങൾ കണ്ടതാണ്. സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞു, ഉമ്മൻചാണ്ടി താഴെ ഇറങ്ങുന്നവരെ ഇനി പിന്നോട്ടില്ല എന്ന് പറഞ്ഞു, ഉമ്മൻചാണ്ടി താഴെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇതേ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതേ നിലപാടെടുത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ?
ബിജു, ഇടതുപക്ഷം ഒരു സമരം ഏറ്റെടുക്കുമ്പോൾ ആ സമരത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താ, ജനങ്ങൾക്ക് ഈ ദുർഭരണത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒരു വാൾസ്ട്രീറ്റ് പോലെ ഒരു അട്ടിമറിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ ഇതിൽ കണ്ടത്. ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റ് ധർണ വളരെ മാന്യമായി തന്നെ അവസാനിപ്പിച്ചു. അതിൽ അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് അതുകൊണ്ടത് മാത്രമാണ്. അല്ലാതെ അത് നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകർ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഒരു അക്രമിച്ച് അതുപോലെ വലിയ പ്രശ്നം ഉണ്ടാക്കി പിന്നീട് അത് തീർച്ചയായും സി പി എമ്മിനെ ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവായി മാറ്റാനുള്ള ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അത് നടക്കാത്തതിൽ ചില മാധ്യമ സിൻഡിക്കേറ്റിന് തികച്ചും അങ്ങനെ തന്നെ പറയണം, ഈ മാധ്യമ സിൻഡിക്കേറ്റിന് വലിയ വിഷമമുണ്ട്. അപ്പോൾ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു പ്രസ്ഥാനം ഒരു സമരം നിർത്തിയാൽ ആ സമരം പരാജയപ്പെട്ടു എന്നല്ല, ജനങ്ങളിൽ അപബോധം സൃഷ്ടിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ സമരത്തെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം, ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ആരാ? ഉമ്മൻചാണ്ടി അല്ലല്ലോ. കേരളം ഭരിക്കുന്നത് സരിത എസ് നായരാണ്. എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് 45 കേസുകളിലാണ് സരിത എസ് നായർ ജാമ്യം നേടിയത്.
മഹേഷ് എന്തായാലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെ ആയിരിക്കും അത്. എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു വിഷയം തന്നെ ആയിരിക്കും ഈ സോളാർ വിവാദവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് നാണക്കേടുണ്ടാക്കുന്ന ആരോപണങ്ങളും. അതിനെ ജനം പൂർണ്ണമായി അങ്ങ് മറന്നുകളയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ മഹേഷ്?
അഴിമതി ആരോപണങ്ങൾക്കെതിരെ ഇത്രയും ശക്തമായ നടപടിയെടുത്ത ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നൊരു സൂചന ലഭിക്കുമ്പോൾ തന്നെ അവർക്കെതിരെ ശക്തമായ നടപടിയെടുത്തു. കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിയ, കേരളത്തിലെ UDF ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് CPM പാർലമെന്റിലേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ബിജു പരിശോധിക്കുക, കേരളത്തിലെ സാധാരണ ജനങ്ങൾ പരിശോധിക്കുക, CPM പാനലിൽ ഇന്ന് മത്സരിക്കുന്ന 2 കോൺഗ്രസ്സുകാരാണ്. ഇന്നലെ വരെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ആയിരുന്ന, AICC അംഗമായിരുന്ന ഫിലിപ്പോസ് തോമസ്, CPM ഏറ്റവും കൂടുതൽ ഞാൻ ഫിലിപ്പോസ് ചേട്ടന്റെ കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ഇലക്ഷൻ, ആന്റോ ചേട്ടന്റെ ഇലക്ഷനിൽ. ആ ഫിലിപ്പോസ് ചേട്ടനെ പത്തനംതിട്ടയിൽ അവർക്ക് സ്ഥാനാർത്ഥി ആക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല. ഇന്നസെന്റ് എന്ത് CPM പാരമ്പര്യമാവുള്ള എന്ത് വർഗ
തൊഴിലാളി.
നമുക്കറിയാം CPM സ്ഥാനാർത്ഥികളുടെ എല്ലാ ഇലക്ഷനും നമ്മൾ CPM സ്ഥാനാർത്ഥികളെ പരിശോധിക്കുകയാണെങ്കിൽ സാമൂഹ്യ സേവന രംഗത്തുള്ളവർക്ക് എന്നും CPM അവസരം കൊടുത്തിട്ടുണ്ട്.
ബിജു, ഈ സാമൂഹ്യ സേവനത്തെ പറ്റി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? തിരുവനന്തപുരം
സർക്കാരിലെ, ആദ്യ EMS സർക്കാരിലെ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ മുതൽ ഇപ്പോൾ അവസാനത്തെ ലോക്സഭാ ഇലക്ഷനിൽ സ്വതന്ത്ര പ്രൊഫസറായ അബ്ദുറഹ്മാൻ രണ്ടത്താൻ ഇവരെ അതിന് ഉദാഹരണങ്ങളാണ്.
ഞങ്ങൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ പറ്റി എന്ത് സാമൂഹ്യം ഇതാ ചെയ്തതെന്ന് പറയാമോ? കാലത്തോളം മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി മരിച്ചതിന്റെ പേര് CPM പോഷക സംഘടനകൾ തന്നെ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞില്ല. എന്ത് സാമൂഹ്യ പ്രതിബദ്ധത? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയോ? അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ
നമുക്കറിയാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ, പൗരപ്രമുഖരെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ മാത്രം ചർച്ച.
തീർച്ചയായും റജലിന്റെ മറുപടി വളരെയധികം വ്യക്തമാണ് റജൽ. എന്തായാലും ശ്രീ ഹരികുമാർ, BJP ഇത്തവണയും കേരളത്തിൽ സജീവമായി ഉണ്ട്. ഒരുപാട് ഉൾപാർട്ടി പ്രശ്നങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പിലുണ്ട്. ഇത്തവണയെങ്കിലും ഒരു അക്കൗണ്ട് കേരളത്തിൽ തുറക്കുമെന്ന് ഹരികുമാർ ഒരു BJP അനുഭാവി എന്ന രീതിയിൽ പുറത്തു നിന്ന് നോക്കുമ്പോൾ, കേരളത്തിലല്ല പുറത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് നോക്കുമ്പോൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ?
ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. കാരണം BJPയുടെ സ്ഥാനാർത്ഥി രാജേട്ടൻ, ഒ രാജഗോപാല്, കേരളത്തിന് വേണ്ടി റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി അദ്ദേഹത്തെ ജയിപ്പിച്ചുവിടാൻ. കേരളത്തിലെ ജനങ്ങൾ അധികമായ അറിവും വിവരവും ഉള്ളവരാണ്. നമ്മൾ വിഡ്ഢികളാവരുത് കേരളത്തിലെ ജനങ്ങൾ. ഈ കേരളത്തിലുള്ള ഈ രണ്ട് പാർട്ടികളെയും ജയിപ്പിച്ചു വിട്ടിട്ട് പ്രതിപക്ഷത്ത് പോയിരിക്കുന്നതിന് പകരം ഇന്ത്യയുടെ വികസന തരംഗത്തിലേക്ക് പങ്കാളിയാകാൻ കേരളത്തിലെ ജനങ്ങൾ കണ്ണു തുറക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അദ്ദേഹം ഇത്തവണ വിജയിക്കുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ്.
തീർച്ചയായും BJP യുടെ എല്ലാ തവണയുമുള്ള ഒരു വിശ്വാസം തന്നെയാണ്. എന്തായാലും ഇത്തവണ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതറിയാം ഇത്തവണയെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന്. ലൈജു, ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ ഇത്തവണയുണ്ടോ? സ്ഥാനാർത്ഥികളുണ്ട്, സാറാ ജോസഫ് അല്ലെങ്കിൽ അനിതാ പ്രതാപ് പോലുള്ള സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷേ എന്തെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണോ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്?
ബിജു തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി ഈ ഇലക്ഷന് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും കേരളത്തിലായാലും അഴിമതി വിരുദ്ധ സമീപനമാണ്. അതിന് കാരണം അത് ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, കേരളത്തിൽ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും, ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഈ യു ഡി എഫ് സർക്കാരിന് മുമ്പത്തെ സർക്കാർ നടത്തിയ കോഴിക്കോട് പിന്നെ ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അഴിമതികൾ, ഇത്തരത്തിലുള്ള അഴിമതികളെ സാധൂകരിക്കുകയാണ് വന്നിട്ടുള്ള ഇപ്പൊ നടക്കുന്ന യു ഡി എഫ് സർക്കാരും ചെയ്തിട്ടുള്ളത്. അപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് ഇടത് വലത് അഴിമതിയും അക്രമവും കണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അശമരായി എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഇനി വേറെ ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ആ സ്പേസിലേക്കാണ് ആം ആദ്മി പാർട്ടി വരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇലക്ഷന് സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും കൂടാതെ ഓരോ മണ്ഡലങ്ങളിലും ഓരോ കോൺസ്റ്റിറ്റുവൻസിലും 100,000+ പുതിയ വോട്ടർമാര്, പുതിയ ജനറേഷൻ വരുന്നുണ്ട്.
തീർച്ചയായും സമയപരിമിതി മൂലം നമുക്ക് ഈ ചർച്ച ഇവിടെ എന്തായാലും അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ചർച്ച നടത്താം. അന്ന് ഇതേ പാനലിനെ തന്നെ വീണ്ടും ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി നാലു പേർക്കും ചർച്ചയിൽ പങ്കെടുത്തതിന്.
താങ്ക് യു.